السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ ഒരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഈ ദർസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തസ്കിയ സംബന്ധമായ ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും റമദാൻ സമാഗതമാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഈ സന്ദർഭത്തിൽ, അതിന് മുന്നോടിയായിക്കൊണ്ട് ഒന്ന് ഒരുങ്ങുവാനും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ശുദ്ധീകരിക്കാനും അതിനുള്ള മാനസികമായ ഒരു തയ്യാറെടുപ്പ് നടത്താനും ഈ ഒരു സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ പെട്ടെന്നാണ് അടുത്ത ഒരു റമദാൻ കൂടി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വളരെ വേഗതയിലാണ് സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കൂടുതൽ സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, അമലുകൾ ചെയ്തുകൊണ്ട്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു സുപ്രധാനമായ നസീഹത്ത് ഇബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുഹൃത്തിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ വസീയത്തിൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നമാ അഖ്ഷ അലൈക്കും മിസ്നൈനി, രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്. തൂലൽ അമലി വത്തിബാ അൽ ഹവ, ഒന്ന് ദുനിയാവിനോടുള്ള നിങ്ങളുടെ ആർത്തി, അല്ലാഹുവിനെ മറന്നുകൊണ്ട് അവന്റെ റസൂലിനെ മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ നിങ്ങൾ ഓടുക, ദുനിയാവിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക. ഇബാദത്തുകൾ പോലും ചെയ്യാൻ സമയം കിട്ടാതിരിക്കുക, ഇതാണ് തൂലുൽ അമൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പിന്നെ ദുനിയാവിനോടുള്ള ആർത്തിയും അതിന്റെ പിന്നാലെയുള്ള പെരക്കം പാച്ചിലും. അതേപോലെ വത്തിബ അൽ ഹവ, ഹവയെ പിൻപറ്റുക. ഹവ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മനുഷ്യന്റെ ഇച്ഛ, അവന്റെ താൽപര്യങ്ങൾ, അവന്റെ തന്നിഷ്ടങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നത്. എന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫൈന്ന തൂലൽ അമലി യുൻസിൽ ആഖിറ, ദുനിയാവിനോടുള്ള ആർത്തി പരലോകത്തെ മറപ്പിച്ചു കളയും, ആഖിറത്തിന് അത് മറപ്പിക്കും. നമുക്ക് അറിയാവുന്നതാണത്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ചുള്ള താക്കീതുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും നിങ്ങൾ അശ്രദ്ധരാക്കി കളയാതിരിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അലി റളി അള്ളാഹു തആല അൻഹു പറയുന്നത്, ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു സുപ്രധാനമായ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ദുനിയാവിനോടുള്ള ആർത്തി അത് പരലോകത്തെ മറപ്പിച്ചു കളയും. വൈന്ന ഇത്തിബ അൽ ഹവാ യസുദ്ദു അനിൽ ഹഖ്, ഹവയെ പിൻപറ്റുക എന്നുള്ളത് അത് സത്യത്തിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയും. ഹഖ് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം അത് ഹവയെ പിൻപറ്റലാണ്. അലി റളി അള്ളാഹു തആല അൻഹു വിശദീകരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈന്ന ദുനിയ ഖദിർതഹലത്ത് മുദ്ബിറ, ദുനിയാവ് അത് പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് അത് പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലെ ഓരോ ദിവസങ്ങളും അത് പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൽ ആഖിറത്തു മുഖബില, പരലോകം അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദുനിയാവ് അതിലെ ഓരോ ദിവസങ്ങളും നിങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഖിറം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഇത് രണ്ടിനും മക്കളുണ്ട്. ദുനിയാവിനും ചില സന്താനങ്ങളുണ്ട്, ആഖിറത്തിനും ചില ആളുകളുണ്ട്. ഫകൂനു മിൻ അബ്നാ ഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി തീരണം. നിങ്ങൾ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, പരലോകത്തിനു വേണ്ടി അമലുകൾ ചെയ്യുന്ന ആഖിറത്തിന്റെ മക്കളായി തീരണം നിങ്ങൾ. വലാ തക്കൂനു മിൻ അബ്നാ ഇ ദുനിയാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ മക്കളായി തീരരുത്. നിങ്ങളൊരിക്കലും ദുനിയാവിന്റെ മക്കളായി തീരരുത്. ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബുൻ, ഇന്നത്തെ ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള ദിവസമാണ്. ഈ ലോകത്ത് വിചാരണയില്ല. നിങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇവിടെ വിചാരണയില്ല, ഈ ലോകത്ത് വിചാരണയില്ല. വഖദൻ ഹിസാബുൻ വലാ അമലുൻ, എന്നാൽ നാളെ അമൽ ചെയ്യാനുള്ള അവസരമല്ല, അവിടെ വിചാരണയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായിത്തീരണം. നിങ്ങളൊരിക്കലും ദുനിയാവിന്റെ സന്താനങ്ങളായിത്തീരരുത് എന്നുള്ളത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമ്മളെ ഉപദേശിക്കുകയാണ്. റമദാനിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്ക്, എന്നോടും നിങ്ങളോടും നൽകാനുള്ള നസീഹത്തും അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വാക്കുകൾ തന്നെയാണ്. നമ്മളിൽ നിന്ന് ഓരോ ദിവസം വിട പറയുന്ന സന്ദർഭത്തിൽ നമ്മളൊരിക്കലും സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ആഹ്ലാദിക്കുകയാണ്. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് ദുനിയാവിന്റെ അനുഗ്രഹങ്ങളും ദുനിയാവിന്റെ സൌഭാഗ്യങ്ങളുമാണ്. ദുനിയാവിൽ വരാനിരിക്കുന്ന പ്രൊമോഷനുകളും സാലറി ഇൻക്രിമെന്റുകളുമാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അസ്സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെക്കുറിച്ച് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അൽ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അസ്സഖഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഖാല ബഅദുൽ ഹുക്കമാ, ചില ഹുക്കമാക്കൾ പറഞ്ഞിരിക്കുന്നു, വിവരമുള്ളവർ പറഞ്ഞിരിക്കുന്നു, ജ്ഞാനികൾ പറഞ്ഞിരിക്കുന്നു, കൈഫ യഫ്റഹു ബിദ്ദുനിയാ, എങ്ങനെയാണ് നിങ്ങൾ ദുനിയാവിലെ ദിവസങ്ങൾ കൊണ്ട് സന്തോഷിക്കുക, ദുനിയാവ് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സന്തോഷിക്കുക. മൻ യൗമുഹു യഹ്ദി മുഷഹറഹു, കാരണം ദുനിയാവിലെ ഓരോ ദിവസങ്ങളും തകർത്ത് കളയുന്നത് അവന്റെ മാസങ്ങളെയാണ്. ഓരോ ദിവസങ്ങളും അത് പിന്നീട് മാസങ്ങളായി തീരും. അവന്റെ ജീവിതത്തിലെ മാസങ്ങളെയാണ് ഓരോ ദിവസങ്ങളും തകർത്തുകൊണ്ടിരിക്കുന്നത്. വശഹുറുഹു യഹ്ദി മുസനത്തഹു, അതിലെ ഓരോ മാസങ്ങളും അതിന്റെ വർഷത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസങ്ങൾ അത് മാസങ്ങളായിക്കൊണ്ടിരിക്കുന്നു, ഓരോ മാസങ്ങളും അത് വർഷങ്ങളായിക്കൊണ്ടിരിക്കുന്നു. വസനത്തുഹു തഹദി ഉംറഹു, അവന്റെ ഓരോ വർഷങ്ങളും അതിലെ ഓരോ വർഷങ്ങളും അവന്റെ ആയുസ്സിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, അവന്റെ ആയുസ്സിനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കൈഫ യഫ്റഹു ബിദ്ദുനിയാ മൻ യഖൂദുഹു ഉംറുഹു ഇലാ അജലിഹി, അതുകൊണ്ട് എങ്ങനെ ദുനിയാവിലെ ദിവസങ്ങൾ കൊണ്ട് ഒരാൾ സന്തോഷിക്കും, കാരണം അവന്റെ ഉംറു, അവന്റെ ആയുസ് അവനെ കൊണ്ടെത്തിക്കുന്നത് അവന്റെ അജലിലേക്കാണ്. ഈ ദുനിയാവിൽ അള്ളാഹു അവന് നിശ്ചയിച്ചിട്ടുള്ള ഒരു അജലുണ്ട്, ഒരു ആയുസ്സുണ്ട്. ആ ആയുസ്സിലേക്കാണ് ഈ ദിവസങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. വത്തഖൂദുഹു ഹയാത്തുഹു ഇലാ മൗത്തിഹി, അവന്റെ ജീവിതമാകട്ടെ അവനെ എത്തിക്കുന്നത്, അവനെ നയിക്കുന്നത് അവന്റെ മരണത്തിലേക്കുമാണ്. അപ്പൊ ഈ ഓരോ ദിവസങ്ങൾ അത് മാസങ്ങളാകുന്നു, അത് വർഷങ്ങളാകുന്നു. ഇങ്ങനെ എത്രയോ റമദാനുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇത് നമ്മുടെ അജലിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്. ഈ അജല് അത് നമ്മുടെ മരണത്തിലേക്കാണ്. മഹാനായ ഹസൻ ബസരി റഹ്മത്തുല്ലാഹി അദ്ദേഹം പറഞ്ഞു, അദ്ദുനിയ സലാസത്തു അയ്യാമിൻ, ദുനിയാവ് എന്നുള്ളത് മൂന്ന് ദിവസങ്ങളാണ്. ദുനിയാവ് എന്നുള്ളത് മൂന്ന് ദിവസങ്ങളാണ്. അമാ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹി, ഇന്നലെ അതിലുള്ളതുമായിക്കൊണ്ട് ഇന്നലെകൾ കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല ആരോഗ്യം, നമുക്ക് നല്ല അമലുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, അത് കടന്നുപോയി. ഇനി നമുക്കതിലൊന്നും ചെയ്യാനില്ല. ഇന്നലെ എന്നുള്ള ഇങ്ങനെയുള്ള ഒരുപാട് റമദാനുകൾ, ഒരുപാട് അവസരങ്ങൾ, അത് നഷ്ടപ്പെട്ടു പോയി. ഇനി അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. വാമ്മാ ഗദൻ ഫല അല്ല കലാ തുതിരിക്കുഹു, എന്നാൽ നാളെ അതൊരു പക്ഷേ നിനക്ക് ലഭിച്ചു എന്ന് വരില്ല. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഇതാണ് നാളെയുടെ അവസ്ഥ. ഇന്നലെ അത് കഴിഞ്ഞുപോയി. ഇനി നമുക്കതിലൊന്നും ഒരു അമലും ചെയ്യാനില്ല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് നാളെയാകട്ടെ, അതിനെക്കുറിച്ച് നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ള ഒരു ഉറപ്പും നമുക്കാർക്കുമില്ല. വല്യൗമു ഫഅമൽ ഫീഹി, നിന്റെ മുമ്പിലുള്ളത് ഇന്നത്തെ ദിവസമാണ്. നിന്റെ മുമ്പിലുള്ള ആ ദിവസത്തിൽ നിങ്ങൾ ആഖിറത്തിനു വേണ്ടി അമലുകൾ ചെയ്യുക എന്നുള്ളതാണ് ഹസൻ ബസ്രി റഹ്മത്തുല്ലാഹി അലൈഹി. ഇത് ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന്റെ സുഹദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് ദിവസങ്ങളുള്ളത് നമ്മുടെ മുമ്പിലുള്ളത് എന്താ? ഇന്നലെ അത് കഴിഞ്ഞു, നാളെ അത് നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്കൊരു ഉറപ്പില്ല. അടുത്ത റമദാൻ, ആ റമദാനിൽ നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റും, തറാവീഹ് നിസ്കരിക്കാൻ പറ്റും, ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും നമുക്കില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും, നമ്മുടെ സഹോദരങ്ങൾ സഹോദരികൾ, എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞ റമദാനിൽ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും അവരിന്ന് അവരുടെ ഖബറിലുള്ള ജീവിതത്തിൽ, അവരുടെ ബർസഖിയായ ലോകത്താണ്. ഇനി അടുത്തൊരു റമദാനിന്, അടുത്ത റമദാൻ നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള സമയം, അതാണ് നമുക്ക് അമല് ചെയ്യാനുള്ളത്, അത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. മഹാനായ ബിലാൽ ഇബ്നു സഅദ് റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം പറയട്ടെ, ഇബാദ റഹ്മാൻ, റഹ്മാനിന്റെ അടിമകളെ, യുഖാലു ലിയഹ്ദിനാ തുഹിബ്ബു അൻ തമൂത, ഞങ്ങളിൽ ചിലരോട് ചോദിക്കപ്പെടാറുണ്ടായിരുന്നോ, പറയപ്പെടാറുണ്ടായിരുന്നോ, നിനക്ക് മരണപ്പെടാൻ ഇഷ്ടമാണോ, മരിക്കാൻ ഇഷ്ടമാണോ എന്നുള്ളത് ചിലരോട് ചോദിക്കപ്പെടാറുണ്ടായിരുന്നു. നിനക്ക് മരിക്കാൻ ഇഷ്ടമാണോ? ഫയഖൂലുല, അവനോട് മരിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോ അവൻ പറയുമായിരുന്നു, ഇല്ല, എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല എന്ന് അവൻ പറയും. ഫയഖാലു, അവനോട് ചോദിക്കപ്പെടുന്നു, ലിമ, എന്തുകൊണ്ടാണ് നിനക്ക് മരിക്കാൻ ഇഷ്ടമില്ലാത്തത്? ഫയഖൂലു, ആ മനുഷ്യൻ പറയുന്നു, ഹത്താ അമൽ, ഞാൻ അമലുകളൊന്നും ചെയ്തിട്ടില്ല, ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടത്, ഒരു റമദാൻ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഖബറിലുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
അത് മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുക, അതല്ലാത്തതൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. അഭിമാനത്തോടുകൂടി നമ്മളിൽ പലരും പറയാറുണ്ട്, നല്ലൊരു വീട് വെച്ചു അൽഹംദുലില്ലാഹ്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് ജീവിക്കാനുള്ളത് അൽഹംദുലില്ലാഹ് അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബാധ്യതകളൊക്കെ തീർന്നിട്ടുണ്ട്, മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ചില ബാധ്യതകളും കടമകളും ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ മരിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടാൽ, നീ മരിച്ചാൽ, ആ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി, ഖബറിലുള്ള ജീവിതത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. റമദാൻ അതിനുള്ള ഒരു അവസരം മാത്രമാണ്. ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മരിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നവനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിനക്ക് മരിക്കാൻ ഇഷ്ടമല്ലാത്തത്? അപ്പൊ അയാൾ പറയണം, ഞാൻ അമലുകൾ ചെയ്തിട്ടില്ല, എനിക്ക് അമലുകൾ ചെയ്യണം. ഫയുഖാലു ലഹു, അങ്ങനെ ആ മനുഷ്യനോട് പറയപ്പെടുന്നു, ഇഅ്മൽ, എന്നാൽ നീ അമല് ചെയ്തോ. ഫയഖൂലു, ആ മനുഷ്യൻ പറയും, സൗഫ, ഇത് നാളെയാകാം, അത് പിന്നീടാകാം. ഇത് നമ്മുടെ ഒരു രീതിയാണ്, അടുത്ത മാസം നന്നാകാം, അടുത്ത ആഴ്ച നന്നാകാം, അടുത്ത റമദാൻ വരെയല്ലേ, ഏതായാലും ഇനി അടുത്ത റമദാന് നന്നാവാം, പിന്നീട് നന്നാവാം. ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് ഇങ്ങനെ നാളെ നന്നാവാം എന്ന് വിചാരിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ, എത്രയോ ചെറുപ്പക്കാർ, അവർ പലരും ഇന്ന് മാരകമായ രോഗത്തിന് അടിമകളാണ്, മാരകമായ രോഗം ബാധിച്ച് കിടപ്പിലാണ്, പലരും മരണപ്പെട്ടു പോയി. അപ്പൊ ബിലാൽ ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതാണ്, അയാളടുത്ത് പറയുമ്പോ അയാൾ പറയും, സൗഫ, ഞാൻ പിന്നീട് അമലുകൾ ചെയ്തു കൊള്ളാം. എന്നിട്ട് അദ്ദേഹം പറയണം, ഫലാ യുഹിബ്ബു അൻ യമൂത വലാ യുഹിബ്ബു അൻ യഅമല. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മരിക്കാനും ഇഷ്ടമല്ല, അയാൾക്ക് അമല് ചെയ്യാനും താല്പര്യമല്ല. ഇതാണ് ഇന്ന് നമ്മളിൽ പലരുടെയും സ്ഥിതി. മരിക്കാനും ഇഷ്ടമല്ല, ദുനിയാവിന് വേണ്ടിയിട്ട്, ആഖിറത്തിന് വേണ്ടിയിട്ട് അമലുകൾ ചെയ്യാനും നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഖിറത്തിനെ മറന്നുകൊണ്ട്. ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു പറയണം, മരിക്കാനും ഇഷ്ടമല്ല, അവനെ അമല് ചെയ്യാനും ഇഷ്ടമല്ല. വഅഹബ്ബു ശൈഇൻ ഇലൈഹി അൻ യുഅഖ്ഖിറ അമലല്ലാഹി അസ്സ വജല. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അവന്റെ ജീവിതത്തിൽ അവൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതൊന്നും ചെയ്യാതെ അതൊക്കെ അവൻ പിന്തിപ്പിക്കുന്നു. സദഖ കൊടുക്കൂല, സക്കാത്ത് കൊടുക്കൂല, ശരിയായിട്ടുള്ള നമസ്കാരം പോലും അവന്റെ ജീവിതത്തിലില്ല, ഇസ്ലാമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ അവന്റെ ജീവിതത്തിലില്ല. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ അവൻ പിന്തിപ്പിക്കുന്നു. വലാ യുഹിബ്ബു അൻ യുഅഖ്ഖർ അൻഹു അറള ദുനിയാഹു, എന്നാൽ അവന്റെ ദുനിയാവിന്റെ അറള് അതൊരിക്കലും പിന്തിപ്പിക്കാൻ അവൻ ഇഷ്ടപ്പെടുകയില്ല. ദുനിയാവിൽ അവന് കിട്ടേണ്ട ഒരു സാധനം, ദുനിയാവിൽ അവന് കിട്ടേണ്ട ഒരു നിഅമത്ത്, അതൊരിക്കലും പിന്തിപ്പിക്കാൻ അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുഹദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഉദാഹരണത്തെ കുറിച്ച് പറയണം, മസലു ബിനി ആദം വവാലിഹി വഅമലിഹി, ഒരു മനുഷ്യന്റെയും അവൻ ചെയ്യുന്ന അമലുകളുടെയും അവന്റെ സമ്പത്തിന്റെയും ഉദാഹരണം. വേറെ ചില റിവായത്തുകളിൽ കാണാം, അവന്റെ സമ്പത്തിന്റെയും അവന്റെ അഹ്ലി അവന്റെ കുടുംബത്തിന്റെയും അവന്റെ ധനത്തിന്റെയും ഉദാഹരണം. ഏതുപോലെയാണ്, മസലു റജുലിൻ ലഹു സലാസത്തു അഖില്ല, മൂന്ന് ആത്മസുഹൃത്തുക്കളെ പോലെയാണ് ഒരാളുടെ ഉദാഹരണം. അവന്റെ സമ്പത്തിന്റെ, അവന്റെ കർമ്മങ്ങളുടെ, അവന്റെ കുടുംബത്തിന്റെ ഉദാഹരണം ഏതുപോലെയാണ് ഒരാൾ, അയാൾക്ക് മൂന്ന് ആത്മസുഹൃത്തുക്കളുണ്ട്, മൂന്ന് ആത്മസുഹൃത്തുക്കൾ. ഖാല ലഹു അഹദുഹും, ആ മൂന്ന് ആത്മസുഹൃത്തുക്കളിൽ, ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാൾ അവനോട് പറഞ്ഞു, അന മഅക മാ ദുംത ഹയ്യ, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഫൈദാ മുത്ത ഫലസ്തമിന്നി വല അനമിൻക, എന്നാൽ നീ മരിച്ചാൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല, നിന്റെ മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ആ മൂന്ന് ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാൾ അവനോട് പറയണം, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. എന്നാൽ നീ മരിച്ചാൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമല്ല. ഫദാലിക മാലുഹു, ആ പറയുന്നത് അവന്റെ ധനമാണ്, അതവന്റെ ധനമാണ്. വഖാല അൽ ആഖറു, രണ്ടാമത്തവൻ പറയും, അന മഅക ഫൈദാ ബലഗത ഇലാ ഖബരിക ഫലസ്തു മിന്നി വലസ്തു ലക. രണ്ടാമത്തവൻ പറയുന്നത് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എന്നാ ഏതുവരെ? നീ നിന്റെ ഖബറിലേക്ക് എത്തുന്നത് വരെ. നീ നിന്റെ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഫദാലിക വലദുഹു, അതവന്റെ മക്കളാണ്, അവന്റെ കുടുംബമാണ്, അവന്റെ സന്താനങ്ങളാണ്. വഖാല അൽ ആഖറു, മൂന്നാമത്തവൻ പറയും, അനമാക ഹയ്യൻ വമയ്യിത, നീ ജീവിച്ചിരിക്കുന്ന കാലത്തും നീ മരിച്ച് പിന്നെ നീ മയ്യത്താണെങ്കിലും നീ മരിച്ചവനാണെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാലിക അമലുഹു, അതാകുന്ന അവന്റെ അമല്. ഇതിലേതുണ്ടാക്കാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്? അവന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, അവന്റെ ഖബർ വരെ. അവന്റെ ധനം അവനോട് പറയുന്നത് നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാനും നിന്റെ കൂടെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയും തമ്മിലൊരു ബന്ധമല്ല. നമ്മൾ അധ്വാനിക്കുന്നതും നമ്മൾ പണിയെടുക്കുന്നതും നമ്മൾ സമ്പാദിക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ 24 മണിക്കൂറും ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഏതിനു വേണ്ടിയിട്ടാ? ഇത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിൽ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും, മൂന്നെണ്ണം ഒഴികെ എന്ന് വേറെ ഹദീസിലും വന്നിട്ടുണ്ട്. അവന്റെ കൂടെ ബാക്കിയുണ്ടാകുന്നത് അവന്റെ അഹലുകാര്, അവന്റെ മാല്, അവന്റെ ധനം. അവൻ മരിക്കുന്നതോടുകൂടിയിട്ട് അത് അനന്തരാവകാശികളുടേതായി തീർന്നു. അവന് ദുനിയാവിൽ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ വീട്, അവന്റെ സമ്പത്ത്, അവന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അത് അവന്റെ അനന്തരാവകാശികൾക്കാണ് പിന്നീട്. പിന്നെ അവന്റെ കൂടെ ആ ഖബറിൽ അവന് ബാക്കിയുണ്ടാകുന്നത് അവൻ ദുനിയാവിൽ ചെയ്തു വച്ച, ആഖിറത്തിന് വേണ്ടി പിന്നെ ചെയ്തു വച്ച അവന്റെ നല്ല അമലുകൾ മാത്രമായിരിക്കും. മഹാനായ ഫുളൈൽ ഇബ്ന് ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തഫക്കറു, നിങ്ങൾ ചിന്തിക്കണം, വഅമലു മിൻ ഖബ്ലി അൻ തന്ദമു, നിങ്ങൾ ഖേദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, ആ ഒരു ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങൾ അമലുകൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും, നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ചിന്തിക്കുക, അമലുകൾ ചെയ്യുക. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയണു, വലാ തഗ്തറു ബിദ്ദുനിയ, നിങ്ങൾ ദുനിയാവ് കൊണ്ട് വഞ്ചിതരായിത്തീരരുത്, ദുനിയാവ് കൊണ്ട് നിങ്ങൾ ആരും വഞ്ചിതരായിത്തീരരുത്. കാരണം ഫൈന്ന സ്വഹീഹഹാ യസ്ഖമു, ദുനിയാവിൽ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും അവൻ ഒരിക്കൽ രോഗിയായിത്തീരും, എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും അവൻ രോഗിയായിത്തീരും. വജദീദഹായ ബില, എത്ര പുതിയതാണെങ്കിലും അത് നുരുമ്പിച്ചു പോകും. വനഈമഹാ യഫ്നഹ, എത്ര സൗഭാഗ്യങ്ങൾ നിഅമത്തുകൾ അവനുണ്ടെങ്കിലും അതൊക്കെ നശിച്ചു പോകും. വശബാബഹായഹ്റമു, അവന്റെ യുവത്വം, അവന്റെ ചെറുപ്പം, അവന്റെ ആരോഗ്യം അത് വാർദ്ധക്യത്തിലെത്തും. ഇതൊരു സത്യമല്ലേ? എത്ര ആരോഗ്യമുള്ള ഒരാളും അവന്റെ ആരോഗ്യം നഷ്ടപ്പെടും. എത്ര പുതിയതും അത് നുരുമ്പിച്ചു പോകും. എത്ര അനുഗ്രഹങ്ങളാണെങ്കിലും അതൊക്കെ നശിച്ചു പോകും. യുവത്വം അത് വാർദ്ധക്യം പ്രാപിക്കും. ഇത് സുഹദിൽ ബൈഹക്കി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അമലുകൾ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസിൽ അദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അൻസാറുകളിൽപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദൽ ആരാണ്? ഖാല അഹ്സനുഹും ഖുലുഖാ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ദൽ, അവരിൽ ആരാണോ ഏറ്റവും നല്ല സ്വഭാവമുള്ളത്, നല്ല സ്വഭാവമുള്ളവനാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ. ഖാല, അയാള് പിന്നീട് ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അക്കിയസ്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ, ബുദ്ധിമാൻ ആരാണ്? അക്കിയസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ആഖിൽ, ബുദ്ധിമാൻ, ബുദ്ധിയുള്ളവൻ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാണ്? ആരാ ബുദ്ധിമാൻ? ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നവനാ, അവനാണോ ബുദ്ധിമാൻ? നല്ല ആരോഗ്യമുള്ളവനാണോ ബുദ്ധിമാൻ? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അക്സറുഹും ലിൽ മൗത്തി ദിക്റ, ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് ആരാണോ അവനാണ് ബുദ്ധിമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അതാണ്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരാണോ, മരണത്തെക്കുറിച്ച് ഓർക്കുക എല്ലാ സന്ദർഭങ്ങളിലും. ഞാൻ ഏത് സമയത്തും മരിക്കും, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ. ഒന്ന്. രണ്ടാമത് പറഞ്ഞു, വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഇദാദ, ആ മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങിയവൻ. ഈ രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഇവനാണ് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ. ഒന്ന്, മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുക. രണ്ടാമത് പറഞ്ഞത്, മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങുക, തയ്യാറെടുപ്പ് നടത്തുക. ഇത് നമ്മൾ ആര് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട് ബുദ്ധിമാൻ? അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയ ബുദ്ധിമാൻ ഇവനാണ്. നാളെ ഈ ദുനിയാവത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ചോ, വളരെ കുറച്ചോ. അപ്പൊ ആ ദുനിയാവില് ദുനിയാവ് വാരിക്കൂട്ടുന്നവനല്ല ബുദ്ധിമാൻ. അതൊക്കെ നമുക്ക് ഇസ്ലാം ഹലാലാക്കിയ രൂപത്തിൽ. പക്ഷെ നമുക്ക് തെറ്റിപ്പോകുന്നത് എവിടെയാണ്? ആഖിറത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ സമയമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ്. അതിനൊരുങ്ങാനോ, അതിന് അധ്വാനിക്കാനോ, അതിന് പണിയെടുക്കാനോ, ഇബാദത്തുകൾ ചെയ്യ്. ഇനി റമദാനാ വരാൻ പോകുന്നത്, ഇനി റമദാനാണ് വരാൻ പോകുന്നത്. ആ റമദാനിൽ ചിലപ്പോൾ പലരും കഴിഞ്ഞ പ്രാവശ്യം ഖുർആൻ എടുത്ത് ഓതിയ ആളുകൾ വരെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. പിന്നെ ഖുറാനുമായിട്ടൊരു ബന്ധമല്ല. ഒരു ദിവസം വാട്സപ്പും ഫേസ്ബുക്കും എത്ര പ്രാവശ്യമാണ്, അതിനോടുള്ളൊരു അറ്റാച്ച്മെന്റ്. കഴിഞ്ഞ പ്രാവശ്യം റമദാന് തുറന്നു നോക്കിയ ആളുകൾ പിന്നീട് ഖുർആൻ തുറക്കുന്നതും പാരായണം ചെയ്യുന്നതും അടുത്ത റമദാനിലാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ അവസ്ഥയെന്ന് ഇപ്പൊ ഈ പറയുന്നു. ഇങ്ങനെ അള്ളാഹുമായിട്ടൊരു ബന്ധമല്ലാതെ, ദീനുമായിട്ടൊരു ബന്ധമല്ലാതെ ഇങ്ങനെ തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, ഈ ഒരു ജീവിതമായിട്ട് ഇങ്ങനെ അവിടെ ഖുർആൻ പഠിക്കുന്നില്ല, ദീന് പഠിക്കുന്നില്ല, ഹദീസ് പഠിക്കുന്നില്ല, നിർബന്ധ കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല, സുന്നത്തുകൾ ജീവിതത്തിലില്ല, ഈ ഒരു ജീവിതം കൊണ്ട് നമുക്ക് എന്താ കാര്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് നാളെ ബാക്കിയുണ്ടാകുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്ത അമലുകൾ മാത്രമായിരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഹദീസ് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുള്ള, ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമാനെക്കുറിച്ച് പരിചയപ്പെടുത്തിയതാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം പറഞ്ഞു, ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, റഉസു മാലിക ഹുവ ദീനുക, നിന്റെ മൂലധനം അത് നിന്റെ ദീനാണ്. നിനക്കുള്ള മൂലധനം അത് നിന്റെ ദീനാണ്, നിന്റെ മതമാണ്. ഹുവല്ലദീ തഖ്റുജു ബിഹി മിൻ ഹാദിഹി ദുനിയാ, കാരണം ഈ ദുനിയാവിൽ നിന്ന് നീ പരലോകത്തിലേക്ക് പോകുന്നത് ആ ദീനുമായിട്ടാണ്, അതുമായിട്ടാണ് നീ ഈ ദുനിയാവിൽ നിന്ന് പോകുന്നത്. ഹുവ റഉസു മാലിക, അതുകൊണ്ട് നിന്റെ ദീനാണ് നിന്റെ മൂലധനം. അമ്മൽ വലായിഫ് വൽ ജാഹ് ഫഹാദാ യദ്ഹബു, നീ ദുനിയാവിൽ നേടിയിട്ടുള്ള നിന്റെ ജോലികൾ, വലായിഫ് ജോലികൾ, വൽ ജാഹ് നിന്റെ പദവിയും നിന്റെ സ്ഥാനമാനങ്ങളും, ഫഹാദാ യദ്ഹബു, അതെല്ലാം പോകും, അതെല്ലാം നശിക്കും. നേരത്തെ പറഞ്ഞല്ലോ ബിലാൽ ബിൻ സഅദിന്റെ ഉദ്ധരണി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ പറയണം, നിന്റെ ജോലികളും നിന്റെ പദവികളും സ്ഥാനമാനങ്ങളും അതെല്ലാം പോകും. ലാ യബ്ഖാ ഇല്ലാ ദീനുക, നിന്റെ ദീനല്ലാത്ത മറ്റൊന്നും ബാക്കിയാവൂല. അതുകൊണ്ട് തുംസിക്ക് ബിഹി, നീ ആ ദീന് മുറുകെ പിടിക്കണം. വസ്ബിർ അലാമായനാലുഖ്, അതിന്റെ ആ ദീനിന്റെ മാർഗത്തിൽ നിനക്ക് എന്തെല്ലാം നേരിടുന്നോ അതിലൊക്കെ നീ ക്ഷമ അവലംബിക്കുകയും ചെയ്യണം എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? അദ്ദേഹം വിശദീകരിക്കുകയാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. രോഗത്തിന്റെ ചികിത്സ എന്താണ്? നമ്മൾ നേരിടുന്ന ഏറ്റവും മാരകമായിട്ടുള്ള രോഗം അദ്ദേഹം പറയുന്നത്, ഇന്നൽ ബദന ഇദാ സഖിമ ലം യൻജഹു ഫീഹി ത്വആമുൻ വലാ ശറാബുൻ വലാ നൗമുൻ വലാ റാഹ. അദ്ദേഹം പറയുന്നത് മനുഷ്യ ശരീരം, ആ മനുഷ്യ ശരീരത്തിന് രോഗം ബാധിച്ചാൽ പിന്നെ ഭക്ഷണം, പാനീയം, ഉറക്കം, റസ്റ്റ്, ഇതൊന്നും പിന്നെ ആ ശരീരത്തിന് ഒരു ഉപകാരവും ചെയ്യൂല. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ശരീരത്തിന് രോഗം ഉണ്ടായാൽ നമ്മളെല്ലാവരും ഇത് പറയാറുണ്ട്, ആരോഗ്യത്തിന്റെ നിഅമത്ത്, ആ ആരോഗ്യമെന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ നിയമത്ത് അതിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ രോഗം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ നിയമത്തുകൾ മനസ്സിലാകുള്ളൂ. രോഗമുള്ള ഒരു മനുഷ്യന് ദുനിയാവിന്റെ എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും അതൊന്നും അയാൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്, ശരീരം രോഗാതുരമായാൽ ഭക്ഷണമോ വെള്ളമോ ഉറക്കമോ വിശ്രമമോ അതൊന്നും അവന് താല്പര്യം ഉണ്ടാവില്ല, ഒന്നിനൊരു സുഖം ഉണ്ടാവില്ല. ശരീരത്തിൽ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാരകമായ രോഗമാണെങ്കിൽ പറയുകയും വേണം. അള്ളാഹു അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ ദുനിയാവിൽ എന്ത് സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും, എത്ര പണം ഉണ്ടാണെങ്കിലും, എന്ത് ജോലിയാണെങ്കിലും മനസ്സിനൊരു സമാധാനവും കിട്ടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കദാലിക്കൽ ഖൽബു ഇദാ അല്ലക ഹുബ്ബു ദുനിയ ലം തൻജഹു ഫീഹി അൽ മവാഇ. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയം ദുനിയാവുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപദേശങ്ങൾ അവിടെ ഉപകാരപ്പെടില്ല. എത്ര ഉപദേശങ്ങൾ കിട്ടിയാലും എത്ര റമദാൻ കിട്ടിയാലും ആ മനുഷ്യന് നന്നാവാൻ കഴിയില്ല. ശരിയായ രൂപത്തിൽ 5 നേരത്തെ നമസ്കാരം പോലും അതിൻ്റെതായ രൂപത്തിൽ നിർവഹിക്കാൻ ആ മനുഷ്യന് കഴിയില്ല. ഇതുപോലെ ഈ രോഗം ബാധിച്ച ഒരു മനുഷ്യന് അവന് വെള്ളമോ എത്ര നല്ല രുചികരമായ ഭക്ഷണമോ കൊടുത്താൽ പോലും അതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ലാത്തതുപോലെ, ഒരു സമാധാനവും കിട്ടാത്തതുപോലെ, മനുഷ്യന്റെ ഹൃദയം അത് ദുനിയാവുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് എങ്കിൽ, അവന്റെ ഹൃദയത്തിന്റെ ബന്ധം ദുനിയാവുമായിട്ട് മാത്രമാണെങ്കിൽ ആ ഹൃദയത്തിന് വാഴലുകൾ ഉപകാരം ചെയ്യില്ല എന്നുള്ളത് ആരാ പറയുന്നത്? മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുകയാണ്. ബൈഹഖിന്റെ സുഹൃദില് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് അത് റമദാനാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം 60 വയസ്സായൊരു മനുഷ്യൻ, ആ മനുഷ്യന് നസീഹത്ത് കൊടുത്തു. 60 വയസ്സായിട്ടുണ്ട്, കുറച്ച് ദീർഘമായിട്ടുള്ള നസീഹത്താണ്. ആ നസീഹത്തിന്റെ അവസാന ഭാഗത്ത്, അതാണ് ഈ റമദാൻ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ, ആ ഒരു നസീഹത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ആ നസീഹത്ത്? 60 വയസ്സുള്ള മനുഷ്യനോട് ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി കൊടുക്കുന്ന ഉപദേശം, തുഹ്സിനു ഫീമാ ബഖിയ, ഇനി നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ നന്മകൾ ചെയ്യുക. യുഗ്ഫറു ലക മല്ലാവമാ ബഖിയ, എങ്കിൽ ഇതുവരെ ഉള്ളതും ഇനി വരാനിരിക്കുന്നത് അല്ലാഹ് നിനക്ക് പുറത്തുതരും. 60 വയസ്സായിട്ടുണ്ടല്ലോ, ഇനി നീ നന്മകൾ ചെയ്യ. അങ്ങനെ നീ നന്മകൾ ചെയ്താൽ, സൽക്രമങ്ങൾ ചെയ്താൽ കഴിഞ്ഞുപോയത് അല്ലാഹ് പുറത്തുതരും, വരാനിരിക്കുന്നതും അല്ലാഹ് പുറത്തുതരും, കാരണം 60 വയസ്സായിട്ടുണ്ട്. രണ്ടും നിനക്ക് അല്ലാഹ് പുറത്തുതരും. ഫൈന്ന കൈൻ അസഹത ഫീമ ബഖിയ, എന്നാൽ ഇനിയുള്ള നിന്റെ ആയുസ് നീ തിന്മകൾ ചെയ്യാനാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, അള്ളാഹുവിനനുസരിക്കാതെ അവന്റെ റസൂലിനനുസരിക്കാതെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ, തിന്മകൾ ചെയ്തുകൊണ്ട് ആണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഫീമ ബഖിയ ഉഹിദ്ദ ബിമാ മലാ വമാ ബഖിയ, നീ ഇതുവരെ തിന്മകൾ ചെയ്തല്ലോ, ആ തിന്മകൾ മുഖേന അള്ളാഹു നിന്നെ പിടികൂടും. ഇനി നീ ചെയ്യാൻ പോകുന്ന തിന്മകളുണ്ടല്ലോ, അതുകൊണ്ടും അള്ളാഹു നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. അതിന്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അദ്ദേഹം ആ 60 വയസ്സുള്ള ഒരാളെ നസീഹത്ത് കൊടുക്കുക ചെയ്യുന്നു. അപ്പൊ നമ്മളെ വയസ്സ് 40 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 30, എത്രയാണോ അത്ര. ഇനിയുള്ളത് നമ്മൾ നന്മകൾ ചെയ്യുകയാണെങ്കിൽ, ഇനി അത് റമദാനിലാകട്ടെ അതല്ലാത്ത സന്ദർഭത്തിലാകട്ടെ, നമ്മുടെ ആഖിറത്തിന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞു പോയത് അത് നമുക്ക് പുറത്തുവരും. അതിനുള്ള ഒരു മാസമാണ് വരാൻ പോകുന്നത്, തൗബയുടെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്, നരകമോചനത്തിന്റെ മാസമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അല്ലാഹ് അത് കഴിഞ്ഞത് നമുക്ക് പുറത്തുവരും, വരാനിരിക്കുന്നതും പുറത്തുവരും. നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കുകയാണെങ്കിൽ, ഇനി അതല്ല, നമ്മളീ പോകുന്ന രൂപത്തിൽ തന്നെ പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ, ഇതുവരെ നമ്മൾ ചെയ്ത അതുകൊണ്ട് അല്ലാഹ് നമ്മളെ ശിക്ഷിക്കും, ഇനി ചെയ്യാൻ പോകുന്നത് കൊണ്ട് അല്ലാഹ് നമ്മളെ ശിക്ഷിക്കും. അങ്ങനെ നമ്മുടെ ആഖിറത്തിലെ ജീവിതം എന്താകും? അത് പരാജയപ്പെട്ടു പോകും. എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുക. ശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയമുള്ളൊരായത്തിന്റെ സൂറത്തു ഹശറിലൊരായത്ത്, യായുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽതൻലുർ നഫ്സും മാ ഖദ്ദമത്ത് ലിഗദി, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചു കൊള്ളട്ടെ. ഓരോരുത്തരും നാളേക്ക് വേണ്ടി, ഇവിടെ നാളെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? അവന്റെ ആഖിറത്തിലുള്ള ജീവിതം, അവന്റെ മരണാനന്തര ജീവിതം. എന്തുകൊണ്ടത് നാളെ എന്ന് പറഞ്ഞു? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഏത് സമയത്തും മരിക്കാം, ഏത് സമയത്തും അവൻ മരണപ്പെടാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നാളെ എന്ന് പ്രയോഗിച്ചു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കട്ടെ, ഓരോരുത്തരും പരിശോധിക്കട്ടെ, സ്വയം വിചാരണ നടത്തട്ടെ. നമുക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. നാളേക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ തലമുറകൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടാവും, അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഖബറിലുള്ള ജീവിതം, മരണാനന്തര ജീവിതം, ആഖിറത്തിലുള്ള ജീവിതം, അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും എന്താണ് സമ്പാദിച്ചിട്ടുള്ളത്, എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത്? ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഉംറ ചെയ്തിട്ടുണ്ടോ? സക്കാത്ത് കൊടുക്കാറുണ്ടോ? സദഖകൾ കൊടുക്കാറുണ്ടോ? ഇതൊക്കെ ഓരോ പരീക്ഷണമാണ്. അല്ല, നമുക്ക് അതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരീക്ഷണമാണ്. ഇന്ന മാംവാലക്കും ഔലാദക്കും ഫിത്തന, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, അതൊരു ഫിത്തനയാണ്, അത് നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. അപ്പൊ അല്ല പറയുന്നത്, നിങ്ങൾ തഖ്‌വയുള്ളവരായിത്തീരണം. നാളത്തെ ജീവിതത്തിന് വേണ്ടി, കബറിലുള്ള ജീവിതത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. ഈ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത തഫ്സീർ, ഹാസിബു അംഫുസകും ഖബ്ല അൻ തുഹാസബു, നാളെ പരലോകത്ത് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. ഇനി വരാൻ പോകുന്ന വിചാരണ നാളെ പരലോകത്താണ്. അലി റളിയല്ലാഹു പറഞ്ഞല്ലോ, ഈ ലോകത്ത് ഹിസാബില്ല, ഇത് അമലിന്റെ ലോകമാണ്. എന്നാൽ നാളെ പരലോകം ആഖിറം, അവിടെ അമലില്ല, അവിടെ വിചാരണയാണ്. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായിത്തീരണമെന്ന് അലി റളിയല്ലാഹു പറഞ്ഞല്ലോ. അപ്പൊ ഇബ്നു കസീർ ഇതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അതാണ്, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക എന്നിട്ട് പറഞ്ഞു. വൻദുറു, നിങ്ങൾ നോക്കണം. മാദാ ഇദ്ദഹർത്തും ലി അംഫുസിക്കും മിനൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? നാളത്തെ ഖബറിലുള്ള ജീവിതത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? അത് നിങ്ങൾ നോക്കണം. ലിയൗമി മാഅദിക്കും വഅർലിക്കും അലാ റബ്ബിക്കും, അപ്പൊ നിങ്ങളുടെ റബ്ബിന്റെ കോടതിയിൽ അവിടെ വിചാരണ ഉണ്ടാകും, അവിടെ ഹിസാബുണ്ടാകും, അവിടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും. അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നോക്കട്ടെ. അതാണ് ആയത്തിന്റെ തഫ്സീർ എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസിൽ, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അയാൾ നശിച്ചിരിക്കുന്നു. മൂന്നാൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അതിലൊന്ന് എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ, അയാൾ നശിച്ചു. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആന്റെ അമ്പറാണ്. അല്ല, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. ഏത് സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്തും സലാമും. അങ്ങനെ എന്റെ പേര് കേട്ടിട്ടും ഒരാൾ സ്വലാത്തും സലാമും ചൊല്ലിയിട്ടില്ലെങ്കിൽ, സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ നശിച്ചു. രണ്ടാമത് പറഞ്ഞത്, വയസ്സെത്തിയ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാളും, അവ രണ്ടുപേരും ജീവിച്ചിരുന്നിട്ടും സ്വർഗം നേടാൻ കഴിയാത്തവൻ, അവരെ ശുശ്രൂഷിച്ചുകൊണ്ട്, അവരെ നോക്കിക്കൊണ്ട്, അവർക്ക് വേണ്ട ഹിദ്മത്തുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരിലൂടെ സ്വർഗം നേടാത്തവൻ, സ്വർഗം നേടാൻ സാധിക്കാത്തവൻ, അവനും നശിച്ചു. മൂന്നാമത്തത് പറഞ്ഞത്, ഒരു റമദാൻ കിട്ടി, ആ റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പുറക്കപ്പെടാത്തവൻ, ഒരു റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പുറക്കപ്പെടാത്തവനുണ്ടെങ്കിൽ അവനും നശിച്ചു. ഇങ്ങനെ മൂന്നാൾക്കാരെ കുറിച്ചാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. തുർമുദി ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസ്. ഈ മൂന്നാളുകൾ നശിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർ റമദാൻ ലഭിച്ചിട്ടും അവന്റെ പാപങ്ങൾ പുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നശിച്ചു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയുള്ള മറ്റൊരു ഹദീസിൽ കാണാം, റമദാൻ ആയിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ പിശാചുകൾ ബന്ധിപ്പിക്കപ്പെടും, നരകത്തിന്റെ വാതിലുകളൊക്കെ അടച്ചുപൂട്ടപ്പെടും, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, വ യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശരി അഖ്സിർ വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ലു ലൈല. എന്താ വിളിച്ചു പറയുന്നത്? നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരുവിൻ, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവിൻ എന്നുള്ളത് വിളിച്ചു പറയുമെന്നുള്ളതാണ്. ഇവിടെ നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമായിട്ട് അതിനെ ഷറഹ് ചെയ്തുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത് എന്താ വെച്ചാല്, മാനാഹു അതിന്റെ അർത്ഥം, യാ തോലിബൽ ഖൈരി, ഖൈർ തേടുന്നവനെ, അൽ മുഇരിദു അന്ന വൻ ത്വഅതിന, നമ്മളിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞ് നമ്മുടെ ഇബാദത്തുകളിൽ നിന്നും പുണ്യകർമ്മങ്ങളിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞ് നന്മ തിരിഞ്ഞു കളഞ്ഞ് ജീവിച്ചിരുന്ന ആളുകളോട് പറയണം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ, റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തയില്ലാതെ, അവന്റെ ദീനിനെ കുറിച്ച് ചിന്തയില്ലാതെ, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ ജീവിച്ച ആളുകളോടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുവിൻ. തിന്മ ആഗ്രഹിക്കുന്നവരോട് വിളിച്ചു പറയുന്നത് എന്താ? യാ മുരീദൽ മഅസിയ അംസിക് അനിൽ മഅസി, തിന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ ആ തിന്മകൾ സ്റ്റോപ്പ് ചെയ്യ്, വർജ ഇലല്ലാഹ്, നീ അള്ളാഹുവിലേക്ക് മടങ്ങ്, അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ല്. ഫഹാദ അവാനു ഖുബൂലി തൗബ വ സമാനി ഇസ്തിഇദാദിൽ മഗ്ഫിറ, ഇത് തൗബ സ്വീകരിക്കുന്ന സമയമാണ്, മഗ്ഫിറത്തിന് വേണ്ടി നീ ഒരുങ്ങേണ്ട സമയമാണ് എന്നുള്ളത് വിളിച്ച് പറയും. അതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കള് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഈ റമദാൻ നമുക്ക് അതിനുള്ള അവസരമാകണം, ഈ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത്രയും റമദാന്റെ മുന്നോടിയായിക്കൊണ്ട് ഇത്രയും ഈ ചെറിയ ചില നസീഹത്തുകൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഉപദേശങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം, റമദാനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ അലി റളിയല്ലാഹു പറഞ്ഞതുപോലെ ദുനിയാവിലെ ഓരോ ദിവസങ്ങളും അത് മരണത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്, നമ്മുടെ അജലിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് ബുദ്ധിപൂർവ്വം നമ്മൾ ആലോചിക്കുകയും നമ്മൾ ചിന്തിക്കുകയും ചെയ്തിട്ട് കൂടുതൽ കൂടുതൽ അമലുകൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു കവി, ഇബ്നു കസീറൊക്കെ അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കവിത, ഇന്നാലനഫ്റഹു ബിൽ അയ്യാമിനക തൗഹ, ഓരോ ദിവസം ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോഴും നമ്മൾ സന്തോഷിക്കുകയാണ്, നമ്മൾ ആഹ്ലാദിക്കുകയാണ്. വകുല്യൗമിൻ മലായുദിനി മിനൽ അജലി, എന്നാൽ പിന്നിടുന്ന ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും അത് നമ്മുടെ മരണത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫഅമലി നഫ്സിക ഖബ്ലൽ മൗത്തി മുജ്തഹിദ, അതുകൊണ്ട് മരണത്തിന്റെ മുമ്പ് നീ നിന്റെ നഫ്സിന് വേണ്ടി നിനക്ക് വേണ്ടി നീ സൽക്കർമ്മങ്ങൾ ചെയ്തോ. ഫൈന്നമ റിബുഹു വൽ ഖുസ്റാനു ഫിൽ അമലി, നാളെ പരലോകത്ത് നഷ്ടവും ലാഭവും തീരുമാനിക്കുന്നത് നീ ചെയ്ത കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്നുള്ള ഒരു കവിത വികസീറൊക്കെ അവരുടെ തഫ്സീറുകളിൽ ഉദ്ധരിച്ചതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങൾ അത് മരണത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് ബുദ്ധിപൂർവ്വം നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ നിരവധി നിയമത്തുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ആ നിയമത്തുകൾ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉപകാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ആ നിയമത്തുകൾ കൊണ്ട് എന്താ കാര്യം? അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും അതല്ലാത്ത നിയമത്തുകളാണെങ്കിലും, അതുകൊണ്ട് നമ്മൾ ഉപകാരങ്ങൾ ചെയ്യണം, ആഹാരത്തിന് വേണ്ടി നമ്മളത് വിനിയോഗിക്കണം, അപ്പൊ മാത്രമാണ് അതിൽ ബർക്കത്തുണ്ടാവുള്ളൂ. അതല്ലാതെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അതുകൊണ്ട് ഒരാൾക്ക് ഉപകാരമല്ലെങ്കിൽ അതിലെന്ത് വർക്കത്താണ് ഒരാൾക്കുണ്ടാകുക? അയാൾ അങ്ങനെ അതുകൊണ്ട് മരിച്ചു പോകുന്നുള്ളതല്ലാതെ. ചില മക്കൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടും. ഇപ്പൊ വാപ്പ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവും, അയാളൊരു ഹജ്ജും കൂടി ചെയ്തിട്ടുണ്ടാവില്ല, ഒരു ഉംറയും ചെയ്തിട്ടുണ്ടാവില്ല. നല്ല മക്കളാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾ അതുകൊണ്ട് ഹജ്ജ് ചെയ്യും, അതുകൊണ്ട് ഉംറ ചെയ്യും, അയാൾ സദഖ കൊടുക്കും, സക്കാത്ത് കൊടുക്കും. അങ്ങനെ മക്കൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉപകാരം കിട്ടും. ഈ മനുഷ്യന് ഒരു ഉപകാരമില്ലാതെ അയാളാണ് മരിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. നമ്മൾ മരിക്കുന്നുള്ളത് ഉറപ്പാണ്, അതിലാർക്കും സംശയമല്ലല്ലോ. ഇന്നൽ മൗത്തല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂ. നിങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന ആ മരണം അത് നിങ്ങളുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണ്. അന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തരും. അപ്പൊ ഏത് സമയത്തും മരിക്കുമെന്നുള്ളൊരു ബോധം, ഒരു മരണചിന്ത നമുക്ക് ഉണ്ടാകണം. അതുണ്ടാകുമ്പോഴേ റമദാന് ഒക്കെ വന്നാലും നമുക്ക് നന്നാവാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മരിക്കും എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്തൊരു മനുഷ്യനെ എന്ത് പണിക്കുങ്ങൾ വിളിച്ചാലും കിട്ടൂല. ഇവിടെ ഒരു ക്ലാസ് വെച്ചു, എന്തെല്ലാം ചെലവുകൾ അതിനുണ്ട്, ഇതൊക്കെ ചെയ്യണത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നാളെ പരലോകത്ത് വല്ലതും കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ഇവിടെ മൈക്ക വെക്കണം, മൈക്ക കൊണ്ടുവരണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഇങ്ങനെയുള്ള ഒരു ചിന്ത, അത് ഏതൊരു കാര്യങ്ങൾ, ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. നമ്മൾ എന്തൊരു നല്ല കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ മരിക്കും എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിലേ അതൊരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരിക്കലും മരിക്കൂല, ഞാൻ നാളെ ഒന്നും മരിക്കൂല, ഞാൻ എന്തായാലും ഒരു 70 വയസ്സാകാതെ മരിക്കൂല, 80 വയസ്സാകാതെ മരിക്കൂല എന്നുള്ള ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരാൻ ഒരിക്കലും അയാളെ കൊണ്ട് സാധിക്കൂ. അയാളെ മനസ്സ് അതിനെ അനുവദിക്കൂല, അയാളെ കൊണ്ട് അതിന് കഴിയില്ല. നേരത്തെ നമ്മൾ അത് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു ചിന്ത കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ, നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റുള്ളൂ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്ത് അമലുകളാണെങ്കിലും മരണചിന്ത ഉണ്ടാകണം. ഏത് സമയത്തും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. നാളെ മരിക്കും, നാളെ ഖബറിൽ ഒറ്റക്കായിരിക്കും. ആ ഒരു ചിന്തയും ബോധവും നമ്മൾ നിലനിർത്തണം. അതല്ലാതെ ഒരു റമദാൻ കിട്ടിയെന്ന് കരുതി നമ്മൾ ഒരു മാജിക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി റമദാനാണെങ്കിലും അല്ലെങ്കിൽ, അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുക, അപ്പോഴേ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, അല്ലാതെ നമ്മളെടുത്ത് എന്തുണ്ടായിരുന്നു? അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു 16 റിയാലുണ്ട്, അതിൽ നിന്നൊരു 50 റിയാല് സ്വതക്ക കൊടുത്തെങ്കിലേ എനിക്ക് പരലോകത്ത് ഉപകാരം കിട്ടുമെന്നുള്ളൂ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അതേ എനിക്ക് ഉപകാരപ്പെടുള്ളൂ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ ആ 10,000 റിയാൽ അവന്റെ പോക്കറ്റിലുണ്ടാകും. ഞാൻ മരിച്ചാൽ എനിക്ക് ഉപകാരപ്പെടുന്നത് 50 റിയാലാണ്, ഞാൻ ആ കൊടുത്ത 50 റിയാല്. അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിലേ അവൻ അത് സ്വതക്കയിട്ട് കൊടുക്കുള്ളൂ. ഇനി സക്കാത്താണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ തന്നെയാണ്. അതൊരു ഫിത്നയാണെന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുക, തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക, റമദാനെ ഉപയോഗപ്പെടുത്തുക, തറാവീഹ്, പ്രത്യേകിച്ച് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന മാസമാണ്, ഖുർആൻ പാരായണങ്ങൾ, സദഖകൾ, സക്കാത്തുകൾ കൊടുക്കുന്ന ആളുകൾ അങ്ങനെ സക്കാത്ത് കൊടുക്കുക, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇംപ്രസ് ചെയ്യുക, അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു